കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയ ദൂതുകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ലവോദിക്യ സഭയെക്കുറിച്ചുള്ള ദൂതുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഭാഗം അവസാനിച്ച് പിന്നീടുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-22 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പ്രാരംഭമായി തിരിക്കാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം ലവോദിക്യയിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായി ആമേൻ എന്നുള്ളവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണമാനുമല്ല ശീതമാനുമല്ല. ശീതമാനോ ഉഷ്ണമാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല ശീതമുഷ്ണവനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണകളെ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിരുന്നതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭകൾക്ക് നൽകിയ ദൂതിലെ അവസാനത്തെ ദൂതാണ് ലവോദിക്യ സഭയ്ക്കുള്ള ദൂത്. നമ്മൾ സൂക്ഷ്മ പഠനം നടത്തുമ്പോൾ അവസാനം നൽകിയിരിക്കുന്ന 4 ദൂതുകളിലെ സ്വഭാവവിശേഷമുള്ള സഭ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവരെയും ഈ ഭൂമിയിൽ നിലനിൽക്കും എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ 3 സഭയുടെ പരാജയം പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ 4-ാമത്തെ സഭയിലേക്ക് അത് കടന്നു വരികയായിരുന്നു. അവിടെ നിന്നുള്ള 4 സഭകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ വരവരെ നിലനിൽക്കും എന്ന് കാണാൻ സാധിക്കും. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ അവസാനത്തെ 4 സഭകൾക്കെഴുതിയ ദൂതൻ്റെ സ്വഭാവമുള്ള സഭകൾ കൺകറന്റ് ഒരുപോലെ ഒരേ സമയത്ത് ഈ ലോകത്തിൽ കാണപ്പെടുന്ന സ്ഥലസഭകളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ പഠിച്ചപ്പോൾ അത് കണ്ടു, ത്വയധര സഭയ്ക്കുള്ള ദൂത് 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യങ്ങളിൽ കാണുന്ന ത്വയധര സഭയുടെ ദൂത് വാസ്തവത്തിൽ റോമൻ കത്തോലിസിസവും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിൻ്റെയും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളെ വരച്ചു കാണിക്കുന്നുവെന്ന് പ്രവചനാത്മാവിൽ നമ്മളത് യേശുക്രിസ്തു പറഞ്ഞത് ശ്രദ്ധിക്കുകയുണ്ടായി. അതിൻ്റെ ശേഷം കടന്നു വന്ന സർദി സഭ 3-ാം അധ്യായത്തിൻ്റെ 1 വാക്യം തുടങ്ങി. പ്രോട്ടസ്റ്റൻസ് ഡിനോമിനേഷൻ, അതായത് പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളുടെ പൊതുവിലുള്ള സ്വഭാവത്തെയാണ് സർദി സഭ കാണിക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുകയുണ്ടായി. 7-ാമത്തെ വാക്യം തുടങ്ങി ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത്. ഫിലദൽഫിയ സഭയുടെ ദൂത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തിരുവചനത്തിന് പ്രാധാന്യം കൊടുത്ത് സുവിശേഷ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന സഭയുടെ സ്വഭാവമാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. 4-ാമത്തേതും ഈ ഭാഗത്തിൽ 4-ാമത്തേതും അവസാനത്തേതുമായി നൽകപ്പെട്ട ദൂത് ലവോദിക്യ സഭയ്ക്കുള്ള ദൂതാണ്. ഈ ലവോദിക്യ സഭയുടെ ദൂത് ഏത് സഭകൾക്കാണ്? നമ്മൾ ഓർത്തു, ത്വയധര സഭ കാത്തോലിസിസവും ഓർത്തഡോക്സ് ചർച്ചസിനെയും കാണിക്കുമ്പോൾ, സർദി സഭ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളെ കാണിക്കുമ്പോൾ, ഫിലദൽഫിയ സഭ തിരുവചനത്തിലേക്ക് മടങ്ങി വന്ന സുവിശേഷ സാക്ഷ്യങ്ങളെ വഹിച്ച സഭയായിരുന്നപ്പോൾ, ലവോദിക്യ സഭ ഏത് സഭയാണ് കാണിക്കുന്നതെന്നുള്ളത് ഒരു ചിന്തനീയമായ ശ്രദ്ധേയമായ ഒരു പഠന വിഷയമാണ്. നമ്മൾ വീണ്ടും തിരുവചനത്തെ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ സാധിച്ചു, പെർഗമോസിൽ നിന്നാണ് ത്വയധന ഉടലെടുത്തത്, ത്വയധേരയിൽ നിന്നാണ് സർദീസ് ഉടലെടുത്തത്, സർദീസിൽ നിന്നാണ് ഫിലദൽഫിയ ഉടലെടുത്തത്. ലവോദിക്യ ഫിലദൽഫിയയിൽ നിന്ന് ഉടലെടുത്ത സഭയാണ്. നമ്മളത് മുമ്പ് വിശദമായി പഠിച്ചിട്ടുണ്ട്. ഫിലദൽഫിയ സഭയ്ക്ക് മാത്രമേ ലവോദിക്യ സഭയുടെ ആ ഒരു സ്ഥിതിയിലേക്ക് താഴുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവിക വചനങ്ങൾ ലഭിച്ച സുവിശേഷ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന സഭയാണ് ഈ ലൗദിക്യ സഭയുടെ ദൂത് നൽകപ്പെട്ട സ്വഭാവ വൈശിഷ്ട്യമുള്ള സഭയായി മാറിയെന്നുള്ളത് ഓർക്കുമ്പോൾ ഭയത്തോടെ മാത്രമേ നമുക്ക് ആ ദൂത് ശ്രദ്ധിപ്പാനായിട്ട് കഴിയുള്ളൂ. ഈ നാല് സഭകൾ ഒന്നൊന്നിൽ നിന്ന് ആവിർഭവിച്ചു വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഫിലദൽഫിയയിൽ നിന്നാണ് ലൗദിക്യ ഉടലെടുത്തെന്നുള്ള ശ്രദ്ധിക്കുക. ത്വയ്തേര സഭയ്ക്ക് ലൗദിക്യായി തീരുവാൻ കഴിയില്ല, സർദി സഭകൾക്കും ലൗദിക്യായി തീരുവാൻ കഴിയില്ല, ഫിലദൽഫിയ സഭയ്ക്ക് മാത്രമേ ലൗദിക്യ കേരളത്തിലേക്ക് താഴുവാനായിട്ട് ആ വിധത്തിലേക്ക് അയച്ചിരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ കാലഘട്ടങ്ങളിൽ ഫിലദൽഫിയ സഭയോട് കർത്താവ് പറഞ്ഞ ദൂതിൽ നിന്ന് കാണുവാൻ കഴിയുന്നത് വിശ്വസ്തരായ ഒരു കൂട്ടം ആളുകളോടെ ഞാൻ വരുന്നത് വരെ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടും. അപ്പോൾ അത് പിടിച്ചുകൊള്ളുന്ന ഒരു കൂട്ടം ആളുകളെ അവിടെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കാം. യേശുക്രിസ്തുവിന്റെ വരവ് വരെ അവസാനത്തെ നാല് സഭകൾ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളും കർത്താവിൻ്റെ മടങ്ങിവരവനെക്കുറിച്ചും അവരോട് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവനെക്കുറിച്ചല്ല, ന്യായവിധിയെക്കുറിച്ചാണ് ലൗദിക്യ സഭയോട് പറയുന്നത്. നോക്കിയാൽ ത്വയ്തേര സഭ, നമ്മൾ ഓർത്തു കാത്തോലിസിസം, ഓർത്തഡോക്സ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ്, ഈ വിധത്തിലുള്ള സഭകളോട് സംസാരിക്കുന്ന ദൂതാണ് ത്വയ്തേര സഭയ്ക്ക് നൽകപ്പെട്ട ദൂത്. ആ ത്വയ്തേര സഭയ്ക്ക് നൽകപ്പെട്ട ദൂതിലെ 25-ാം വാക്യത്തിൽ, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ, യേശുക്രിസ്തു വരുന്നത് വരെ ഈ ഉപദേശങ്ങളെ പിടിക്കാതെ കർത്താവിനോട് ആ വിശ്വസ്തത പുലർത്തുന്ന ഒരു ചെറിയ സമൂഹം, ശേഷം പേര് എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് ദ റെമനന്റ്. ആ 24-ാം വാക്യത്തിലെ 2:24 ഒരു റെമനന്റിനെ, ഒരു ശേഷിപ്പിനെ കാണിക്കുന്നു. അവരോട് കർത്താവ് പറയുന്നു ഞാൻ വരുന്നത് വരെ അത് പിടിച്ചുകൊള്ളുവാൻ. 22-ാം വാക്യത്തിലെ ആ സഭയിലുള്ള ഏറിയ പങ്ക് ആളുകളെയും ഞാൻ വലിയ കഷ്ടതയിലാക്കിക്കളയും എന്ന് 22-ാം വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി അവിടെ ഗ്രഹിക്കാൻ കഴിയുന്നു, യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് വരെ ഉണ്ടായിരിക്കും. ഇവരിൽ ഒരു ചെറിയ ശേഷിപ്പ് വിശ്വസ്തയോടെ കർത്താവിനുള്ളത് പിടിച്ചുകൊള്ളുമ്പോൾ ഏറിയ പങ്കും വലിയ കഷ്ടതയിലേക്ക് കൈവിടപ്പെടുന്ന സഭയായിരിക്കും. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്, പൂർത്തീകരണമാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ വെളിപാട് ദിവസം 17-ാം അധ്യായത്തിൽ മർമ്മം അറിയാൻ ബാബിലോൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന ദൂതുകളെ അത് കർത്താവ് അനുഭവിച്ചാൽ പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ സർദി സഭ പ്രൊട്ടസ്റ്റന്റ് സഭകളോട് പറയുന്ന ആ ദൂതിൽ 3-ാം വാക്യം നോക്കുക, 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അവിടെ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്ന കർത്താവ് ഞാൻ കളനെ പോലെ വരും, നീ ഉണരാതിരുന്നാൽ കളനെ പോലെ വരും. നമ്മൾ തെസ്സലോനിക്കൽ ലേഖനത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ നാൾ കള്ളൻ എന്ന പോലെ വരും, എന്നാൽ സഹോദരന്മാരെ നിങ്ങൾക്ക് ആ നാൾ കള്ളൻ എന്ന പോലെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, വേണമെങ്കിൽ ആ വാക്യം നോക്കുന്ന ശ്രദ്ധിച്ചിട്ട് കടന്നു പോകാം. ദൈവജനത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് പൗലോസ് അവിടെ രേഖപ്പെടുത്തുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നത് 1 തെസ്സലോനിക്കർ 5:1-ാം വാക്യം സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. സൗരന്മാരെ, കാലങ്ങളെയും സഭകളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല, കള്ളൻ രാത്രി വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നു. 4-ാം വാക്യം എന്നാൽ സഹോദരന്മാരെ അതിനാൽ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. യേശുക്രിസ്തുവിൻ്റെ വരവ് കള്ളനെ പോലെ സംഭവിക്കുന്നത് ഇരുട്ടിലുള്ളവർക്കാണ്. അവൻ്റെ നാൾ കള്ളനെ പോലെ വരും, എന്നാൽ അത് ഇരുട്ടിലുള്ളവർക്ക്, നിങ്ങൾക്കത് കള്ളനെ പോലെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അതുകൊണ്ട് കർത്താവ് ആവശ്യപ്പെടുന്നു 6-ാം വാക്യത്തിൽ ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. വി ഷുഡ് ബി വാച്ച്ഫുൾ ആൻഡ് വി ഷുഡ് ബി സോബർ. ഈ സഭയോട്, സർദി സഭയോട് ഞാൻ കള്ളനെ പോലെ വരും, ഞാൻ ഏത് നാഴിയിൽ നിന്റെ മേൽ വരുന്നത് നീ അറിയില്ലെന്ന് പറയുമ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ്സ് ഗ്രൂപ്പിലുള്ള ഏറിയ പങ്കും ഇരുട്ടിൽ കഴിയുന്നവരാണ്, അവർ രക്ഷിക്കപ്പെടാത്തവരാണ്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് ഞാൻ കളനെ പോലെ വരും, ഏത് നാഴിക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. അപ്പോൾ ആ സർദി സഭ, പ്രൊട്ടസ്റ്റന്റ് സഭാ ഗ്രൂപ്പുകൾ, നാമധേയ ക്രൈസ്തവര് യേശുക്രിസ്തുവിന്റെ വരവരെ കർത്താവിന്റെ മധ്യാകാശ വരവില്ല, അവർ മനസ്സിലാക്കാതെ ആ സംഭവം നടക്കും എന്നവിടെ സൂചനയുണ്ട്. എന്നാൽ ഫിലദൽഫിയ സഭയോടുള്ള ദൂത് പറഞ്ഞപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞത് 11-ാം വാക്യം ഞാൻ വേഗം വരുന്നു, ബിഹോൾഡ് ഐ കം ക്വിക്ലി. 10-ാം വാക്യത്തില് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടത് ഭൂതലത്തിൽ എങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും, ഞാൻ വേഗം വരുന്നു. ആ സഭയോട് കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ദൂത് നൽകുന്നത്. അതും കർത്താവിൻ്റെ വരവ് വരെ ആ സഭ ഉണ്ടായിരിക്കും. എന്നാൽ ലവോദിക്യ സഭയെക്കുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ 16-ാം വാക്യം നോക്കിയാൽ ഇങ്ങനെ, ശീതമാനമല്ല ഉഷ്ണമാനമല്ല, ശീതോഷ്ണമാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. വാസ്തവത്തിൽ അത് ന്യായവിധിയാണ് കാണിക്കുന്നത്. ഐ വിൽ സ്പ്യൂ ദി ഔട്ട് ഓഫ് മൈ മൗത്ത്. മെജോറിറ്റി, ഈ കാലയളവിൽ വസിക്കുന്ന ഏറിയ പങ്കാളുകളെയും കർത്താവ് തുപ്പിക്കളയും, ഉപേക്ഷിച്ചു കളയും എന്ന് പറയുകയാണ്. ഇവിടെ കർത്താവ് വ്യക്തികളോട് ഇടപെടുകയാണ്. അവരോട് പറയുന്നു, നിങ്ങളെ ഉഷ്ണമാനം ശീതമാനമല്ലാതെ കഴിയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ തുപ്പികളെയും ഉമിണുകളെയും കർത്താവ് തൻ്റെ ജനത്തെ എടുത്തുകൊള്ളുമ്പോൾ അവരെ ഉപേക്ഷിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടും ഒരു കാര്യം വ്യക്തമാണ്, യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിൽ യഥാർത്ഥ സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഈ ശീതമാനം ഉഷ്ണമാനമല്ലാതെ കിടക്കുന്നവരെ വാസ്തവത്തിൽ കൈവിടപ്പെടും എന്നുള്ളത് പറയുന്നു. എന്തുകൊണ്ടാണ് സഭ ഈ വിധത്തിൽ ശീതവാന്മാരും ഉഷ്ണവാന്മാരുമായി തീർന്നതെന്ന് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആലോചനകളും വായിപ്പാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അവരിലെ പ്രധാനപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നു, ഉഷ്ണവാന്മാർ എന്ന് പറയുന്നത്, കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ചാണ്. ശീതവാൻ എന്ന് പറയുന്നത് അവർ അവിശ്വാസികളാണെന്ന്. അവിശ്വാസികൾ ദൈവസഭയിലെ വാസ്തവത്തിൽ അവർ ഉപദേശത്തെ കാത്തുസൂക്ഷിക്കാതെ, അതിൻ്റെ വാതിലുകളെ കാത്തുസൂക്ഷിക്കാതെ ഇരുന്നതിൻ്റെ ഫലമായി അത് റിലാക്സേഷൻ കുറച്ചുകൂടെ അയിഞ്ഞു പോകുന്നൊരു സ്ഥിതിയിൽ സഭ മുന്നോട്ട് പോയപ്പോൾ, ഉപദേശത്തിനും മറ്റും പ്രാധാന്യത കൊടുക്കാതെ വന്നപ്പോൾ ഈ സഭയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കാലത്തിൻ്റെ അന്ത്യത്തിൽ സഭയിൽ രക്ഷിക്കപ്പെടാത്തവരും സഭയിൽ കടന്നു വരാൻ തുടങ്ങി. യഥാർത്ഥ സഭയിൽ ഈ വിധത്തിൽ രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ടവരും കൂടെ ഇടകലർന്നപ്പോൾ അതൊരു ശീതോഷ്ണാവസ്ഥയിലായി മാറി. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, അവരിൽ ഒരു ബലഹീനനുമില്ലായിരുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ തിരുവചനത്തിൽ വായിക്കുന്നു, അവരിൽ ബലഹീനരായവരെ അമാലേക്കർ പുറകിൽ നിന്ന് വെട്ടിവീഴ്ത്തുന്നതായിട്ട് വായിക്കുന്നു. എവിടെയാണ് അവരിൽ ബലഹീനർ കടന്നു വന്നത്? സമ്മിശ്ര ജാതി, അവർ ദുരാഗ്രഹികളായി. വചനത്തിൽ വായിക്കുന്നു, സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി, അവർ മിസ്രയീമിലെ ഭക്ഷണത്തിന് വേണ്ടി കൊതിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞു, അവരോട് ചേർന്ന് കരയുകയായിരുന്നു. നോക്കുക, ആ ശക്തന്മാരായി പുറപ്പെട്ടു വന്ന ബലഹീനത ഇല്ലാതിരുന്ന ആ ഇസ്രായേൽ മക്കളെ ബലഹീനതയാക്കി മാറ്റിയത് വാസ്തവത്തിൽ അവരോടുകൂടെ പുറപ്പെട്ടു വന്ന സമ്മിശ്ര ജാതിയായിരുന്നു. ദൈവസഭയിൽ വാസ്തവത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം ദൈവദാസന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് സഭ അതിൻ്റെ വാതിൽ കാത്തുസൂക്ഷിക്കാഞ്ഞതിൻ്റെ ഫലമായി, സഭ അയിഞ്ഞുകൊടുത്തതിൻ്റെ ഫലമായി, ബാഹ്യമായ ലക്ഷണങ്ങളൊക്കെ ആ വിധത്തിൽ കാണിച്ചുകൊണ്ട് സഭയുടെ അകത്ത് കടന്നു വന്ന് രക്ഷിക്കപ്പെടാത്തവർ കൂടെ കലർന്നു വന്നപ്പോൾ ശീതമാനും ഉഷ്ണമാനും കൂടെ ചേർന്നിട്ട് ദൈവസഭ ശീതോഷ്ണമാനായി മാറിയെന്ന് പറയുന്ന ദൈവദാസന്മാരുണ്ട്. എന്നാൽ ഇത് ശ്രദ്ധിച്ചപ്പോൾ എനിക്കിതുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി. ഈ ലവോദിക്യ സഭയുടെ ചരിത്രം നമ്മളൊന്ന് ഇറങ്ങി നോക്കിയാൽ, നമുക്കൊരു നിമിഷം അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം ഒന്നെടുക്കാം. അവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇതുള്ള ബന്ധത്തിൽ ഈ സഭ ശീതോഷ്ണവാനായി മാറിയതിൻ്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വിധത്തിൽ സാധിക്കും എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കുന്നു. 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലെ സഭയുടെ രൂപാന്തരം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കാണുന്നു. 2 സംവത്സരത്തോളം പൗലോസ് എഫസോസിൽ പാർത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന സന്ദർഭത്തിൽ എപ്പപ്രാസ് മൂലം ഈ ലൈക്യസ് നദീതീരത്തിൽ അനേക യഹൂദന്മാർ തിങ്ങിപ്പാർത്ത ഇടങ്ങളിൽ സുവിശേഷം എപ്പപ്രാസ് അറിയിച്ചതിൻ്റെ ഫലമായി അവിടെ കൊലോസിയയിലും ഹിറാപോലിസിലും ദൈവസഭ രൂപാന്തരപ്പെടുവാനായിട്ടിടയായി മാറി. 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അങ്ങനെ കൊലോസിയയിലും സ്ഥലസഭയുണ്ടായി. ഹിറാപോലിസിലും കൊലോസിയയിലും, കൊലോസിയയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രമേ ഈ ലവോദിക്യ എന്ന് പറയുന്ന സ്ഥലത്തിന് ദൂരമുള്ളൂ. കൊലോസിയയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ദൂരെ മാറി നിൽക്കുന്നു ഈ ലവോദിക്യ സഭ. നമുക്ക് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം നോക്കാം. അവിടെ ഈ ലവോദിക്യയെക്കുറിച്ച് പരാമർശം കിട്ടുന്നുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ും 13-ും വാക്യം, കൊലോസ്യൻസ് ചാപ്റ്റർ 4 4-ാം അധ്യായം 12-ും 13-ും വാക്യം, അവിടെ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണനിശ്ചയങ്ങളോടായി നിൽക്കേണ്ടതിന് അവർ പ്രാർത്ഥനകൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. ഈ എപ്പഫ്രാസിന്റെ ഫലമായിട്ടാണ് ലൈക്കസ് നദീതടത്തിൽ ശുശ്രൂഷിച്ചതിന്റെ ഫലമായി കൊലോസ്യ ഹിറപ്പോലി സഭകൾ ഉണ്ടായത്. അതിൻ്റെ അടുക്കൽ രൂപാന്തരപ്പെട്ട ഈ സ്ഥലസഭയും അവരുടെ പ്രവർത്തനം മൂലം ഉണ്ടായതാണ് എന്ന് കരുതപ്പെടുന്നു. ഇനി നമുക്ക് താഴോട്ട് വായിക്കാം. 13-ാം വാക്യം, നിങ്ങൾക്കും ലവോദിക്കാർക്കും ഹിയറ പോലീസിലും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസ് നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നൂഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെല്ലുവേൻ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്യ സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്യ സഭയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവേൻ. സംശയം തോന്നുന്നു, ദൈവസഭയിൽ നമുക്ക് നൽകപ്പെട്ട ലേഖനങ്ങളിൽ ലവോദിക്യ ലേഖനം കാണുന്നില്ലേ? എന്നാൽ ലവോദിക്യ ലേഖനമെന്ന് പറയുന്നത് ദൈവദാസന്മാർ വിശ്വസിക്കുന്നത് എഫേസ ലേഖനം ആണെന്നാണ്. അതിൻ്റെ പുറകിൽ ഒരു പഠനമുണ്ട്, ആ പഠനം ഞാൻ എടുക്കുന്നില്ല. ഇവിടെ ലവോദിക്യ ലേഖനം എന്ന് പറയുന്നത് പൗലോസോടെ എഴുതി അയച്ച ലേഖനം നിങ്ങൾക്ക് വായിച്ചിട്ട് അത് കൊലോസയിലും വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഈ ലേഖനം എഫേസോ സഭയ്ക്ക് എഴുതപ്പെട്ട നമ്മൾ വായിക്കുന്ന ലേഖനമാണെന്ന് വിശ്വസിക്കുന്നു, കരുതപ്പെടുന്നു. എന്നാൽ അവിടെ 16-ാം വാക്യത്തിന്റെ അവസാനത്തിലെ അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കണം, നോക്കണം എന്ന് പറവിൻ. എന്തുകൊണ്ടാണ് ഇത് രേഖപ്പെടുത്തിയത്? ഇവിടെ വായിക്കുന്ന അർഹിപ്പോസ് എന്ന് പറയുന്ന ആള് ലവോദിക്യ സഭയുടെ ശുശ്രൂഷകനായിരുന്നു, ദൂതറിയിക്കുന്നവനായിരുന്നു, സഭയുടെ എൽഡറായിരുന്നു, സഭയെ നയിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ശുശ്രൂഷയിൽ ലാഘവബുദ്ധി കാണിച്ചപ്പോൾ, വളരെ റിലാക്സേഷൻ എടുത്തപ്പോഴാണ് പൗലോസ് ശക്തമായിട്ട് എഴുതിയത് അർഹിപ്പോസിനോട് കർത്താവ് ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കാൻ നോക്കണം എന്ന് പറയുന്നത്. സഭ മുന്നോട്ട് കടന്നുപോയി. ഈ വായിച്ചിരിക്കുന്ന അർഹിപ്പോസ് തൻ്റെ ശുശ്രൂഷ പൂർണ്ണമായി തികച്ചില്ല എന്ന് കരുതുവാനാണ് എല്ലാ ന്യായവും. 34 വർഷം കഴിഞ്ഞു. 34 വർഷം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് നമ്മളിപ്പോൾ വെളിപാടോത്സവത്തിൽ വായിച്ച ലവോദിക്യ സഭയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, സഭയുടെ ശുശ്രൂഷകളുടെ ലാഘവമാണ് ദൈവസഭ അയഞ്ഞു പോകുവാൻ കാരണമാകുന്നത്. ഉപദേശത്തിലും വചനത്തിലും ദൈവസഭയെ പഠിപ്പിക്കുന്നത് അയഞ്ഞു തുടങ്ങുമ്പോൾ ദൈവസഭയും ആ കാര്യത്തിൽ അയഞ്ഞു തുടങ്ങും. ഇത് കഴിഞ്ഞ ദിവസം ശക്തമായി എൻ്റെ ഹൃദയത്തിൽ കടന്നു വരികയുണ്ടായി. ഞാൻ 1-2 വാക്യം കൊണ്ടൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. എഫസോ സഭയോട് പൗലോസ് എഴുതുമ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവസഭ എബ്രായ ലേഖനത്തിലും യാക്കോബ് ലേഖനത്തിലുമൊക്കെ എഴുതുമ്പോൾ വിശ്വാസ പ്രമാണങ്ങൾ വേവറിങ് ഇല്ലാത്തവരെ, അചഞ്ചലരായി പത്യോപദേശം പിടിച്ചുകൊള്ളണം. യു ഷുഡ് ഹോൾഡ് ഫാസ്റ്റ് ദ സൗണ്ട് ഡോക്ട്രിൻ. അവിടെ എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ വേവറിങ് ആയി പോകരുത്, ചലിച്ചു പോകരുത് എന്ന് പറയുന്നു. ഉറച്ചു നിൽക്കണം. ദൈവസഭ ആ വിധത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം എടുത്താൽ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നോക്കുകയും, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടലുന്ന ശിശുക്കളായിരിക്കാതെ. അങ്ങനെ നാം ഇനിയും വേവറി ചെയ്യാൻ പാടില്ല, ഉപദേശത്തിൽ ചലിച്ചു പോകുവാൻ പാടില്ല. എങ്ങനെ? അങ്ങനെ നാം ഉപദേശത്തിൽ ചലനമില്ലാത്തവരായി മാറണം. അതെങ്ങനെ സാധിക്കും? പൗലോസ് അവിടെ അങ്ങനെ എന്ന് പറയുമ്പോൾ അതിന് മുകളിലുള്ള വാക്യങ്ങൾ 11-13 വായിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവസഭയ്ക്ക് ശുശ്രൂഷിപ്പാൻ ശുശ്രൂഷകന്മാരെ നൽകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടക്കന്മാരായി ദൈവസഭയ്ക്ക് ആവശ്യമുള്ള ശുശ്രൂഷകന്മാരെ കൊടുക്കുന്നു. അവരുടെ ശുശ്രൂഷ മൂലം ദൈവസഭ ഐക്യത്തിൽ തികയണം, പുരുഷത്വം പ്രാപിക്കണം, യഥാസ്ഥാനം സംഭവിക്കണം, ശരീരത്തിന് ആത്മീയവർദ്ധന വരുത്തണം, ദൈവസഭ ഉറക്കണം വചനത്തിൽ. എന്നിട്ട് അങ്ങനെ അവർ യാതൊരു ഉപദേശത്താലും ചലിക്കാൻ പാടില്ലേ? ദൈവസഭ ശക്തമായി ഉറച്ചു നിൽക്കണം. അത് ശുശ്രൂഷയുടെ ഫലമാണ്, ദൈവസഭയുടെ ശുശ്രൂഷയുടെ ഫലമാണ്. ഒന്നുകൂടെ തിമത്യോസ് ലേഖനം വന്നെടുക്കാം. 1 തിമത്യോസ് 4-ാം അധ്യായം. അന്ത്യകാലത്തിൽ വിശ്വാസ പ്രമാണങ്ങൾ ത്യജിക്കുമെന്ന് പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ തിമത്യോസിനോട് ആവശ്യപ്പെട്ടു. 1 തിമത്യോസ് നാലാം അധ്യായത്തിന്റെ ആറാം വാക്യം. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെ സദുപദേശത്തിന്റെ വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവിന് നല്ല ശുശ്രൂഷക്കാരനാകും. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും വേർഡ് ഓഫ് ഫെയ്ത്ത് സദുപദേശത്തിന്റെയും ആൻഡ് ഓഫ് ഗുഡ് ഡോക്ട്രിൻ വേർഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓഫ് ഗുഡ് ഡോക്ട്രിൻ നീ ഇത് സഹോദരന്മാരെ പഠിപ്പിച്ചാൽ, നിനക്ക് ലഭിച്ചതുപോലെ നീ അവരെ പഠിപ്പിച്ചാൽ നീ ക്രിസ്തുവിൻ്റെ നല്ല ശുശ്രൂഷക്കാരനാകും. എന്താണ്, എങ്ങനെയാണ് തിമത്യോസിന് ലഭിച്ചത്? 2 തിമത്യോസ് 3:14 14-15 വാക്യം നോക്കുകയും അതിൻ്റെ നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ആ വാക്യം നോക്കിയേ. 2 തിമത്യോസ് 3:14 നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. പഠിച്ചു നിശ്ചയം പ്രാപിച്ചു, നീ പഠിച്ചു നിശ്ചയം പ്രാപിച്ചു, നീ ഇന്നവരോട് പഠിച്ചു, അവരോട് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചു. നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചത് നീ സഹോദരന്മാരെ പഠിപ്പിച്ചാൽ, അവരെ വിശ്വാസത്തിൻ്റെയും സദുപദേശത്തിൻ്റെ വചനത്തിന് നീ പോഷണം കൊടുത്താൽ നീ ക്രിസ്തുവിൻ്റെ നല്ല ഒരു വേലക്കാരനായി തീരും. കാലം അതിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ വിശുദ്ധ പൗലോസ് ഓർപ്പിച്ചിരിക്കുന്നു, വ്യക്തമായി വിശ്വാസം ത്യജിക്കും, ഉപദേശങ്ങൾ വിട്ടുകളയും, വിശുദ്ധന്മാർ അലഞ്ഞു തുടങ്ങും, അവർ വേവറ് ചെയ്യും, അവർ ഉറച്ചു നിൽക്കാതെ വരും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? സഭയ്ക്ക് സദുപദേശം ഡോക്ട്രിൻ, സൗണ്ട് ഡോക്ട്രിൻ, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ലേ. ഞായറാഴ്ച വന്ന് ഒരു 3/4 മണിക്കൂർ ഒരു മിനിസ്റ്ററി ചെയ്ത് പോകുന്നതല്ല ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ഈസ് ഡിഫറെൻറ്റ്. പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും ഒക്കെ വ്യത്യാസമാണ്. ടീച്ചിങ് ആ ഡോക്ട്രിൻ പഠിപ്പിച്ചെടുക്കുകയാണ്. ഒന്നാമത് അങ്ങനെയുള്ള പഠിപ്പീര് വന്നാൽ സഭയിൽ വന്ന് കേൾപ്പാൻ യൗവനക്കാർക്കും മറ്റും താല്പര്യമില്ലേ. ഡോക്ട്രിൻസ് പഠിപ്പിക്കുമ്പോൾ, ഉപദേശം പഠിപ്പിക്കുമ്പോൾ ദൈവസഭയിലുള്ള വ്യക്തികൾ കടന്നു വന്നത് പഠിക്കുന്നില്ലേ. പഠിക്കാതെ വരുന്നതിൻ്റെ ഫലമായി നോക്കുക, അതും ഇത് കാണുമ്പോൾ വചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ വേവറി ചെയ്യുവാൻ തുടങ്ങും. കരിസ്മറ്റിസിസം ഇതുപോലുള്ള കാറ്റുകൾ അടിക്കുമ്പോൾ ഓട പോലെ ചലിക്കുവാൻ തുടങ്ങും. എന്നാൽ ഇവിടെ പറഞ്ഞ പോലെ നീ വചനത്തിലും സദുപദേശത്തിലും ഡോക്ട്രിനിലും പഠിച്ച് നിശ്ചയം പ്രാപിച്ചതിൽ അചഞ്ചലമായി നിൽക്കുവാൻ സാധിക്കും ദൈവജനത്തിന്. അതിന് ഉപദേശം പഠിക്കേണ്ടത് ആവശ്യമാണ്, സഭയിൽ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അന്ന് ലൗദിക്കയുടെ സഭയുടെ ദൂത എഴുതുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ആ സഭ ഈ വിധത്തിൽ വളരെ രാഗബുദ്ധിയോടെ കടന്നുപോയത് ആയിത്തീർന്നത് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഓർത്തതുപോലെ അതിൻ്റെ ശുശ്രൂഷകൻ ലാഘബുദ്ധിയുള്ളവനായി 34 വർഷം കഴിഞ്ഞപ്പോൾ ആ സഭ അതിൻ്റെ വാതിലുകൾ രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും വേണ്ടി തുറന്നിട്ട് കൊടുത്തതിൻ്റെ ഫലമായി അതിൻ്റെ ഡിസിപ്ലിനോ അതിൻ്റെ ഡോക്ടറിൻ സൂക്ഷിക്കുന്ന കാര്യങ്ങളോ അവർക്ക് നോക്കാൻ കഴിയാതെ വന്നതിൻ്റെ ഫലമായി ആ സഭ മന്ദോഷ്ണസ്ഥിതിയിലേക്ക് മാറിപ്പോയി. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വരും, വരുമ്പോൾ നിന്നെ ഞാൻ തുപ്പിക്കളയും. വളരെ ഭയത്തോടുകൂടെ ഓർക്കേണ്ട വളരെ ഗൗരവപൂർണമായ ഒരു ദൂതാണ് ഇതെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് അവരായിത്തീർന്നെന്നുള്ളത് ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു. പ്രവചനാത്മാവിൽ കർത്താവ് പറഞ്ഞത് ഞാൻ എടുക്കുകയാണ്. രണ്ടാമത് കോംപ്ലസൻസി, തന്നെത്താനുള്ളവാകുന്ന ഒരു സംതൃപ്തി. 17-ാം വാക്യം വായിച്ചാൽ അവിടെ വായിക്കുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഐ എം റിച്ച്, നീഡ് ഓഫ് നത്തിങ്. എനിക്കൊന്നിനും കുറവില്ല. തന്നെത്താൻ ഉളവായി വന്ന ഒരു കോംപ്ലസൻസി, ഒരു സംതൃപ്തി. അത് ഭൗമികമായ കാര്യത്തെക്കുറിച്ചല്ല, ആത്മീക സംതൃപ്തി. ഈ വിധത്തിൽ ആത്മീക സംതൃപ്തി ഉണ്ടായത് നമ്മൾ ഓർക്കണം, ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുത്ത ആ വിധത്തിലുള്ളവർക്കാണ്. ഡോക്ട്രിൻ, ഉപദേശപരമായിട്ടുള്ള ഹെറസി ഈ ലൗദിക്യ സഭയോട് കർത്താവ് പറയുന്നില്ലേ? ശ്രദ്ധിച്ചു നോക്കി, ദുരുപദേശങ്ങളെ കുറിച്ചൊന്നും കർത്താവോട് പറയുന്നില്ലേ? ത്വയിതരെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ജസബേലിനെ വെച്ച് പുലർത്തുന്നുണ്ട്, പർഗമോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചു വെക്കുന്നവരവിടെയുണ്ട്. ഉപദേശത്തെ കൊട്ടിക്കളയുന്ന കാര്യങ്ങളും ഹെറസിയൊക്കെ അവിടെ എടുത്തു പറയുമ്പോൾ ലവോദിക്യാ സഭയോട് യാതൊരു ഡോക്ട്രിനൽ ഹെറസി ഉപദേശപരമായ തെറ്റിനെ കുറിച്ച് പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉപദേശപരമായ കൃത്യതയിലേക്ക് അവർ വന്നവരാണ്. രണ്ട്, സാറ്റനിക് പെർസിക്യൂഷൻ ഇല്ലേ, മുമ്പ് സഭയ്ക്ക് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും വന്നത് പല ദൂതുകളിലും എടുത്തു പറഞ്ഞപ്പോൾ ഈ സഭയിൽ അങ്ങനെയുള്ള ഉപദ്രവമില്ലേ, അവള് ഉപദേശപരമായിട്ടുള്ള ഹെറസിയില്ല, പ്രശ്നങ്ങളില്ല, ഉപദ്രവങ്ങളും സഭയ്ക്കില്ല, എല്ലാത്തിനും ഒരു തൃപ്തിയുടെ മനോഭാവം, സുവിശേഷ പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം, സഭയ്ക്ക് ചട്ടക്കൂടുകളും ആരാധനയും ഒക്കെ ഉണ്ടായേക്കാം, എന്നാൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ അടങ്ങാത്തൊരു ചൂട്, ഒരു ദാഹം, വിശപ്പ് ഈ സഭയ്ക്കില്ലേ. അവർ തൃപ്തരായി, അതിലൊട്ടും വളരുവാനോ മുന്നോട്ട് പോകുവാനോ അവർ ഉഷ്ണവാന്മാരായി മാറുവാനോ അവർ ആഗ്രഹിക്കുന്നില്ലേ. ആ വിധത്തിലുള്ള ഒരു മാനസിക നിലവാര സഭയിൽ ഡെവലപ്പ് ചെയ്തെടുത്തു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ഏറിയ പങ്കാളികളും അങ്ങനെയല്ലേ? പ്രവചനാത്മാവിൽ യേശുക്രിസ്തു അന്ത്യകാലത്തിൽ സഭയുടെ നിലവാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് നാം ജീവിക്കുന്ന കാലയളവ് യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പുള്ള കാലയളവാണെന്ന് സഭയുടെ ആത്മീയ നിലവാരം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുമ്പ് മാത്രം ഇത് കഴിഞ്ഞിട്ട് സഭയ്ക്കൊരു ദൂതില്ല. ഇത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കയറി വരാനുള്ള ആഹ്വാനമാണ്. നാം ഇതിന്റെ മധ്യത്തിൽ നമ്മെ തന്നെ ചൂടുള്ളവരായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, അവർ ലൂക്വമായി, നമ്മളത് ഓർത്തു, അവർ ശീതോഷ്ണവാന്മാരായി. ഒരു ദൈവദാസൻ ഈ കാര്യങ്ങളെ കുറിച്ച് എടുത്തപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, പ്രൊഫഷൻ ഈസ് വിതൗട്ട് പവർ, ശക്തിയില്ലാത്ത പ്രൊഫഷൻ. വീടുകളിൽ കൂടുന്ന സഭകളും കൂട്ടായ്മകളും കരിസ്മറ്റിസത്തിന്റെ കൂട്ടായ്മകൾ പോലും അവർ ഈ വിധത്തിൽ ശക്തിയുണ്ടെന്നൊക്കെ വീമ്പിളക്കുമ്പോൾ അവർക്ക് വാസ്തവത്തിൽ യേശുക്രിസ്തു പറഞ്ഞ സ്പിരിച്വൽ പവർട്ടിയേ ഉള്ളൂ. അവർക്ക് വാസ്തവത്തിൽ ആത്മീക ധനമില്ല. യേശുക്രിസ്തുവിന്റെ ഫിലദൽഫിയ സഭയ്ക്കുണ്ടായിരുന്ന ആത്മീക ധനം ഈ വീടുകളിൽ കൂടുന്ന ഈ കൂട്ടങ്ങൾക്കോ കരിസ്മറ്റിസത്തിനോ ഒന്നുമില്ല. നീ ദരിദ്രനാണ്, നീ നഗ്നനാണ്, നീ അരിഷ്ടനാണ്. അവരുടെ ആത്മീയ നിലവാരത്തെ കർത്താവ് കാണിക്കുമ്പോൾ നാം ചിന്തിക്കുന്ന പോലെ ഇന്ന് കരിസ്മറ്റിസത്തിലും പുതിയ പുതിയ ലോക്കൽ സഭകൾ വീടുകളിൽ ഉയർന്നു വരുമ്പോഴും ഈ ഫിലദൽഫിയ സഭയ്ക്ക് പറഞ്ഞ ധനം, അവരുടെ ഔന്നത്യം ഈ കൂട്ടത്തിനൊന്നുമില്ല. അവരത് ക്ലെയിം ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാലത്തിന്റെ ലക്ഷണം മനസ്സിലാക്കി നാം മടങ്ങി വരേണ്ട കാലം അതിക്രമിച്ചു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രവചനാത്മാവിൽ ഞാൻ ആ ഭാഗം എടുത്തു, ഞാൻ അവിടം വിടുകയാണ്. എന്നാൽ വളരെ ഭയത്തോടുകൂടെ യേശുക്രിസ്തുവിന്റെ ഈ ദൂതുകളെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു 18-ാം വാക്യത്തില്, നീ ധനവാനാകുവാൻ നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം. യു ഹാവ് ടു ബൈ ഫ്രം മീ, ഇൻ അതർവൈസ് യു ഹാവ് ടു പേ എ പ്രൈസ്. ദർ ഇസ് എ കോസ്റ്റ് ഇൻവോൾവ്ഡ്. നീ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. ആ വില എന്താണ് അവർക്കറിയാം. നീ ധനവാനാകുവാൻ നീ എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പണം കൊടുത്ത് ആർക്കും ഒന്നും മേടിപ്പാൻ കഴിയില്ല. ശയപ്രവചനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, വരുവീൻ, ദ്രവ്യമില്ലാതെ വരുവീൻ, സൗജന്യമായി വാങ്ങുവീൻ എന്ന് പറയുമ്പോൾ യാതൊരു വിലയും കൂടെ താൽപര്യകാര്യം വിലയ്ക്ക് വാങ്ങുവാൻ സാധ്യമല്ല. എന്നാൽ അതിന്റെ പുറകിൽ കൊടുക്കേണ്ട ഒരു വിലയുണ്ടെന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. There is a price. കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. എന്താണെന്ന് അവരവർ ചിന്തിച്ചാൽ മതി, ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ അത് അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നാം 3-ാമത്തെ സെക്ഷനിലേക്ക് വരികയാണ്. വെളിപാട് ദിവസം 1:19 നാം വായിച്ചു. വെളിപാട് പുസ്തകത്തെ 3 തിരിച്ചിരിക്കുന്നു. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനിമേൽ സംഭവിക്കാനുള്ളത്. ഇപ്പോഴുള്ളത് 2-3 അധ്യായത്തിലുള്ള ദൈവസഭയ്ക്ക് കൊടുത്ത ദൂതായിരുന്നു. ഇനിമേൽ സംഭവിക്കാനുള്ളത് 4-ാം അധ്യായത്തിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ പഠനം ഇനി അവിടം തൊട്ട് ആരംഭിക്കുകയാണ്. ഭാവികാല സംഭവങ്ങളെക്കുറിച്ചും മാത്രമല്ല ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചും മറ്റും നമുക്കിനിയുള്ള പാഠങ്ങളിൽ ഭാഗങ്ങളിൽ പഠിക്കുവാനായിട്ട് തുനിയാം. നമുക്കതിൻ്റെ ആരംഭം ഇവിടെ കുറിക്കുകയാണ്. നോക്കുക, ഈ 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സ്വർഗം തുറന്നിരിക്കുന്നത് ഇവിടെ മാത്രമല്ല, മറ്റനേക സമയങ്ങളിൽ സ്വർഗം തുറന്നിരിക്കുന്നത് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് എസ്കേൽ 1:1 വായിക്കുന്നു, മത്തായി 3:16 വായിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 7:56 വായിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നത് പല പ്രാവശ്യം തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്ന ശ്രദ്ധിച്ചാൽ സ്വർഗം തുറന്നിരിക്കുകയെന്നല്ല, യോഹന്നാന് ഒരു ഇന്റിമേറ്റ് പേഴ്സണൽ വെളിപ്പാട് ദൈവത്തിൻ്റെ കൊടുക്കുകയാണ്. എങ്ങനെ? സ്വർഗത്തിൽ എ ഡോർ ഈസ് ഓപ്പൺ, സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു കാണിക്കുകയാണ്. സ്വർഗത്തിലെ വാതിൽ തുറക്കുകയാണ്. സ്വർഗം തുറന്നു എന്നല്ല, സ്വർഗം തുറന്നതായിട്ട് എസ്കേൽ 1:1, മത്തായി 3:16, അപ്പോസ്തലപ്രവൃത്തി 7:56 വചനത്തിൽ അനേക പ്രാവശ്യം ഓർപ്പിക്കുന്നുണ്ട് സ്വർഗം തുറന്നത്. എന്നാൽ ഇവിടെ യോഹന്നാന് കൊടുക്കുന്ന കാഴ്ച, ഇറ്റ് ഈസ് മോർ ഇന്റിമേറ്റ് റിലേഷൻ ടു ഗോഡ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ അഭേദ്യമായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം സ്വർഗത്തിലെ 3rd സ്വർഗത്തിലെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ വാതില് ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന മുറിയിലേക്കുള്ള ഒരു വാതിലായിരുന്നു. നമ്മൾ ആ സിംഹാസനത്തെ കുറിച്ച് ദൈവം വെച്ചാൽ പഠിക്കും. അത് പഠിക്കുവാനായിട്ട് ആവശ്യമായ ഒരു വിഷയമാണ്. എന്നാൽ ഇവിടെ പ്രാരംഭമായി എനിക്ക് പറയാനായിട്ടും പഠിപ്പിക്കാനുമായിട്ടുള്ളൊരു കാര്യം, ഇതുവരെ നമ്മൾ സഭയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2-3 അധ്യായങ്ങളിൽ ഉയർത്തുന്നിട്ട് കർത്താവിന്റെ മഹത്വം 1-ാം അധ്യായത്തിലും സഭയ്ക്കുള്ള ദൂതുകൾ സഭാകാലളവനെ കുറിച്ചുള്ളത് 2-3 അധ്യായങ്ങളിലും പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പുള്ള ഞാൻ കാണിക്കാമെന്ന് പറയുമ്പോൾ സഭ ഇപ്പോൾ എവിടെയാണ്? മേലാൽ സംഭവിക്കാനുള്ളത് വെളിപ്പെടുത്തുമ്പോൾ things that has to happen hereafter, സഭാകാലളവനെ പറഞ്ഞ് അതിൻ്റെ ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സഭ എവിടെയാണ്? ഇത് സംശയങ്ങൾ ജനിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. വെളിപാട് പുസ്തകത്തിൽ നിന്ന് മാത്രം ഞാൻ ചില ഭാഗങ്ങൾ പാഠങ്ങൾ എടുക്കുകയാണ്. സഭ ഇപ്പോൾ എവിടെയാണ്? ഒന്നാമത് നാം മനസ്സിലാക്കണം, ഈ 2-3 അധ്യായങ്ങളിൽ ആവർത്തിച്ച് സഭയെക്കുറിച്ച് പറഞ്ഞ ശേഷം സഭ എന്ന വാക്ക് മേലാൽ സംഭവിപ്പാനുള്ള കാര്യം പറയുമ്പോൾ പറയുന്നില്ലേ? സഭ എന്ന വാക്ക് പറയുന്നില്ലേ? 4-ാം അധ്യായം തുടങ്ങി സഭ എന്ന വാക്കോ ദൈവസഭയെക്കുറിച്ചോ ഒരു വെളിപ്പാടും ഇല്ല. 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വരുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവ്, മഹത്വ പ്രത്യക്ഷത. അവൻ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുന്നു. 11-ാം വാക്യം, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. യേശുക്രിസ്തു മടങ്ങി വരികയാണ്. അവൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് വീണ്ടും സഭയെക്കുറിച്ച് വായിക്കുന്നത്. 19:7 കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി. ദൈവസഭയെക്കുറിച്ച്, കുഞ്ഞാടിൻ്റെ കാന്തയെക്കുറിച്ച് 3rd അധ്യായത്തിൽ പരമർശം കഴിഞ്ഞ് മേലാൽ സംഭവിപ്പാനുള്ളത് വെളിപ്പെടുത്തുമ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ന്യായമായ ഒരു ചോദ്യം, മേലാൽ സംഭവിപ്പാനുള്ളത് വെളിപ്പെടുത്തുമ്പോൾ ദൈവസഭ എവിടെയാണ്? ദൈവസഭ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ടൈപ്പോളജി, ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ധാരാളം തന്നിട്ടുണ്ട്. ഞാൻ ഓടിച്ച് ആ ഭാഗങ്ങളൊന്ന് വായിക്കാം, പറയാം. നോഹയുടെ സംഭവം, രാഹാബിൻ്റെ കാര്യം, ലോത്തിൻ്റെ കാര്യമൊക്കെ ഈ വിധത്തിൽ സഭ എവിടെയാണെന്നുള്ളതിൻ്റെ സൂചനയായി ടൈപ്പോളജി, ദൃഷ്ടാന്തത്തിൽ പണിനിമിത്തിൽ കാണുന്നു. നോഹ, നീതിമാനായ നോഹ, നീതീകരിക്കപ്പെട്ട രാഹാബ്, നീതിമാനായ ലോത്ത്, പാവികളും ദോഷികളുമായിരുന്നെങ്കിലും അവർ ന്യായവിധി കടന്നു വന്നപ്പോൾ അവരെവിടെയാണെന്നുള്ളത് ചിന്തനീയമായ കാര്യമാണ്. യേശുക്രിസ്തു Luke 17:26 34 യേശുക്രിസ്തു പറഞ്ഞു, ലോത്തിൻ്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ സംഭവിക്കും. ലോത്തിൻ്റെ കാലം പോലെ, Luke 17:29 എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീങ്കന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും അവണ്ണം തന്നെ. ആ വാക്യം നോക്കിയേ, ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീങ്കന്ധവും എല്ലാവരെയും മേൽ ചൊരിഞ്ഞ് അവരെ മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രന്റെ നാളിലും അങ്ങനെ സംഭവിക്കും. നമ്മൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ രണ്ട് പത്രോസ് രണ്ടിന്റെ ആറ് വീഴും വാക്യം കൂടെ ചേർത്ത് പഠിക്കണം. രണ്ട് പത്രോസ് രണ്ടിന്റെ ആറ് വീഴും വാക്യത്തിലെ ലോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീതിമാനായ ലോത്തെന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വലിഞ്ഞുപോയ ലോത്തെന്നാണ്. വിശ്വാസത്തിൽ വലിഞ്ഞുപോയി. വിശ്വാസത്തിൽ ലോത്ത് നീതിമാനായിരുന്നെങ്കിലും പത്രോസ് രേഖപ്പെടുത്തി, സോറി, ആ ഭാഗത്ത് അവൻ വലിഞ്ഞുപോയ ലോത്തായിരുന്നു. പക്ഷെങ്കിൽ ഉൽപ്പത്തി 19:22 ദൂതൻ ചെന്ന് ലോത്തിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലേ? നീ പട്ടണം വിട്ടു പോകുവോളം, നീ ആ സോവാർ വരെ ചെല്ലുന്നത് വരെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയും. ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ വന്നവനാണ്, ന്യായവിധിക്കായി കടന്നു വന്നവനാണ്. നീ ഇവിടെ നിന്ന് പോകുവോളം, നീ ആ പട്ടണത്തിൽ ചെല്ലുവോളം, നീ ഈ സോദോമിന്റെ അതിര് വിടുന്നത് വരെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലേ? മനുഷ്യപുത്രന്റെ വരവിലും അതുപോലെ സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിഞ്ഞുപോയ നീതിമാന്റെ സാന്നിധ്യം അവിടെ ന്യായവിധി വരാതെ ദൂതൻ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് പറഞ്ഞുവെങ്കിൽ ഈ ലോകത്തിൽ എത്രയോ വിശുദ്ധന്മാർ വലഞ്ഞവരും വലയാത്തവരും പാർക്കുന്നു. യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ശീതോഷ്ണന്മാരായി തീർന്നിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ അവനെ അക്ഷയമായി സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം ഈ ഭൂമിയിലുണ്ട്. അവരുടെ സാന്നിധ്യം തീർച്ചയായും പഴയനിയമ ഏടുകളെ പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന്റെ വരവ്, ന്യായവിധി ഈ ലോകത്തിൽ വരണമെങ്കിൽ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. നോഹയുടെ കാലത്തിലും നോഹ പട്ടണത്തിൽ കടന്നു, ന്യായവിധി വന്നു. രാഹാബ് എന്ന വേശ്യ പട്ടണം വിട്ടു, അവിടെ ന്യായവിധി കടന്നു വന്നു. ദൈവത്തിന്റെ വചനത്തിലെ ടൈപ്പോളജി മുഴുവൻ ആ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് രണ്ടാമത് ചിന്തിപ്പാനായിട്ടുള്ള കാര്യം വെളിപാട് ദിവസം 2-3 നമ്മൾ ആദ്യത്തെ ചിന്തിച്ചു, സഭ എവിടെയാണെന്നുള്ള ചോദ്യമാണ്. ഈ ദൂതിൽ തന്നെ, വെളിപാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ പഠിക്കുകയായിരുന്നു. 3-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും അനേക പ്രാവശ്യം സഭയെ കുറിച്ച് പറഞ്ഞ ശേഷം മേലാൽ സംഭവിക്കാനുള്ള കാര്യം പറയുമ്പോൾ യാതൊരു പരാമർശവുമില്ല. 19-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ മാത്രമേ സഭയെക്കുറിച്ചുള്ള പരാമർശം കാണുന്നുള്ളൂ. 2-ാം അധ്യായത്തിൽ 7 സഭയ്ക്ക് ദൂത് കൊടുത്തപ്പോഴും അതിന്റെ അവസാനത്തിൽ പറഞ്ഞത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തം, സഭാ കാലയളവിൽ ആത്മാവ് ദൈവജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ 13-ാം അധ്യായം എടുത്ത് മേലാൽ സംഭവിക്കാനുള്ളത് പറഞ്ഞപ്പോൾ 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, വെളിപാട് ദിവസം 13:9 നോക്കുക. 2-3 അധ്യായത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ 13:9 ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ദൈവസഭ ഉണ്ടായിരുന്നു എങ്കിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞനെ. ഒരു കാര്യം വ്യക്തം, ഇവിടെ ആത്മാവുമില്ല, ദൈവസഭയുമില്ല. പെന്തക്കോസ്ത് പെരുന്നാളിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളിൽ ദൈവസഭയുടെ പണിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എവിടെയാണ്? നമ്മൾ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ 5-ാം വാക്യം നോക്കി, 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, അവിടെ ദൈവത്തിന്റെ 7 ആത്മാവായ 7 നിലവിളക്കള് സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ, അതായത് സഭാകാലയളവിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലായിരുന്നു. ദൈവസഭ എടുത്തുള്ളപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവിനെ കാണുന്നത് സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന് മുന്നിലാണ്. അതുകൊണ്ട് പിന്നീട് രേഖപ്പെടുത്തിയപ്പോൾ എഴുതി, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതിൻ്റെ മനോഹരമായ ദൃഷ്ടാന്തമാണ് അബ്രഹാമിൻ്റെ കാര്യസ്ഥനായ എലിയാസാർ ഒരു കാന്തെ തൻ്റെ മകന് വേണ്ടി ഒരുക്കുവാൻ കടന്നുപോയ ചിത്രം. എലിയാസാർ കടന്നുപോയി തൻ്റെ യജമാനെ കുറിച്ചും യജമാനൻ്റെ മകനെ കുറിച്ചും അവരുടെ ധനത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഒരുപാട് അവർ റിബേക്കയോട് പറഞ്ഞ് അവളുടെ മനസ്സിനെ വശീകരിച്ച് അവൾക്ക് സമ്മാനങ്ങൾ കൊടുത്ത് ആ ഇസഹാക്കിന് വേണ്ടി അവളെ എലിയാസാർ ഒരുക്കിക്കൊണ്ട് വന്നിട്ട് ആ എലിയാസാർ ആ വരന്റെ കരത്തിലോട്ട് അവളെ ഏൽപ്പിച്ച ശേഷം എലിയാസാർ അവിടെ നിന്ന് മാറുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്ന് ദൈവപുത്രനൊരു കാന്തയെ ഒരുക്കി കർത്താവിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന ചിത്രമാണ് സഭ ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവുമായിട്ട് കരയേറി പോകുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, വളരെ വ്യക്തമായി നമുക്ക് 2 തെസ്സലോനിക്കർ 2:7 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അധർമ്മമൂർത്തി അന്തിക്രിസ്തു വെളിപ്പെടുന്നത് പറയുമ്പോൾ തണുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അന്തിക്രിസ്തു വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടണം, തണുക്കുന്നവൻ വഴി നിന്ന് മാറണം. 2 തെസ്സലോനിക്കർ 2:7 തണുക്കുന്നവൻ വഴി നിന്ന് മാറണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അധർമ്മത്തിന് മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നെങ്കിലും തടുക്കുന്നവൻ വഴി നിന്ന് മാറണം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അന്തിക്രിസ്തു വെളിപ്പെടുവാൻ അനുവദിക്കുന്നില്ല, ദൈവസഭയുടെ സാന്നിധ്യം അന്തിക്രിസ്തു വെളിപ്പെടുവാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ദൈവസഭയും പരിശുദ്ധാത്മാവും മാറണം, ദൈവാത്മാവ് മാറ്റപ്പെടുമ്പോൾ അന്തിക്രിസ്തു വെളിപ്പെടുന്നു, നമുക്കത് കാണാൻ സാധിക്കുന്നു. നാലാമതായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത് 4:1 അനന്തരം. അനന്തരം afterwards എന്ന് പറഞ്ഞാൽ സഭാകാലം കഴിഞ്ഞ് എ ന്യൂ ഫേസ് ഓഫ് വിഷൻ, ഒരു പുതിയ തുടക്കം അവിടെ കുറിക്കുകയാണ്. അനന്തരം, ഇത് അപ്പോസ്തലത്തി 15:16 പറയുന്ന ഒരു പദമാണ്. അതായത് ജാതികളുടെ മധ്യത്തിൽ നിന്ന് ദൈവം ഒരു ജനത്തെ എടുത്തുകൊള്ളുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ 16 അനന്തരം ഞാൻ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയും. ദൈവസഭയുടെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഞാൻ ആഫ്റ്റർവേർഡ്സ് ദാവീദിന്റെ കൂടാരം ഇസ്രായേലിനോട് ഇടപെടും. ഇവിടെ നമ്മൾ വായിക്കുന്ന അതേ പദമാണ് അനന്തരം. ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചു, അനന്തരം എ ന്യൂ ഫേസ് ഓഫ് വിഷൻ, ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ തുടക്കം കുറിക്കുകയാണ്. അഞ്ചാമതായിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്, അത് അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്ന് എനിക്ക് ഞാൻ കണ്ടു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. യോഹനാൻ എവിടെയാണ് ഈ ശബ്ദം കേൾക്കുന്നത്? സ്വർഗത്തിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. സ്വർഗത്തിലൊരു വാതിൽ തുറന്നിട്ട് അവിടെ നിന്ന് ശബ്ദം കേൾക്കുകയാണ്, ഇവിടെ കയറി വരിക. എന്നാൽ ആ ശബ്ദത്തെ കുറിച്ച് പറയുന്നു, എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം. 1:11 നോക്കി, 1:11 നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി, എഫസോ, സ്മുർന, പെർഗമോസ്, തുയതര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്ക് ഐക്യ എന്ന, എങ്ങനെ കാഹളനാദത്തിനൊത്തൊരു മഹാനാദം എന്റെ പിറകിൽ കേട്ടു. അതാരുടെ ശബ്ദമായിരുന്നു? യേശുക്രിസ്തുവിന്റെ ശബ്ദമായിരുന്നു. യോഹന്നാൻ 1 കാഹളത്തിനൊത്ത ശബ്ദം, 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഇപ്പോൾ അവന്റെ ശബ്ദം ആകാശത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇവിടെ കയറി വരിക എന്ന് ആദ്യം എന്നോട് സംസാരിച്ച കാഹളനാദത്തിനൊത്ത ശബ്ദം പറയുന്നു. ഇവിടെ ഒരു പഠനമുണ്ട്. സഭാകാലളവിൽ യേശുക്രിസ്തു എവിടെയായിരുന്നു? സഭയുടെ മധ്യത്തിൽ അവൻ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസഭയുടെ മധ്യത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് സഭയുടെ മധ്യത്തിൽ നടന്നുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ യോഹന്നാൻ കണ്ട കാഴ്ച 7 നിലവിളക്കുകളുടെ നടുവിൽ കാഹളനാദത്തിനൊത്ത ശബ്ദമുള്ളവൻ, അവന്റെ ശബ്ദമാണ് ഇപ്പോൾ സ്വർഗത്തിൽ കേൾക്കുന്നത്. അപ്പോൾ അവൻ ആക്ഷരികമായി ദൈവസഭ മാറ്റപ്പെട്ടപ്പോൾ അവനും അവിടെ നിന്ന് യോഹന്നാനോട് കയറി വരിക എന്ന് പറയുകയാണ്. മനോഹരമായി നമുക്കത് കാണാനായിട്ട് അവിടെ സാധിക്കുന്നു. ആ ശബ്ദം യേശുക്രിസ്തുവിന്റെ ശബ്ദമാണ്. തീർച്ചയായിട്ടും ദൈവസഭ ഉയരത്തിലേക്ക് കരയേറിയത് കൊണ്ടാണ് ആ വിധത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും 19 മാത്രമേ സഭയെക്കുറിച്ചുള്ള പരാമർശമുള്ളൂ. നമുക്ക് ആ ഭാഗം വന്നെടുക്കാം. 19 മാത്രമേ തൻ്റെ കാന്തയും 7 തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഒരുക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ 14 സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. സ്വർഗത്തിലെ സൈന്യങ്ങൾ എന്നാണ് ഇംഗ്ലീഷിൽ ആർമീസ് എന്നാണ്, മലയാളത്തിൽ സൈന്യം എന്നാണ്, പക്ഷെ ഇംഗ്ലീഷിൽ ആർമീസ് എന്നാണ്, സൈന്യങ്ങൾ എന്നാണ്. യേശുക്രിസ്തു സ്വർഗം തുറന്ന് അവൻ വെള്ളക്കുതിരപ്പുറത്ത് ഭൂമിയിലേറ്റ് രാജാതിരാജാവായി ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാൻ മടങ്ങി വരുന്ന കാഴ്ചയാണ്. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ സ്വർഗത്തിലെ സൈന്യങ്ങൾ അവന്റെ പിറകെയുണ്ട്. ആ സൈന്യങ്ങൾ ആരാണ്? 1, സകല വിശുദ്ധന്മാരുമാണ്. 1 തെസ്സലോനിക്കർ 3:13 തെസ്സലോനിക്കർ ലേഖനത്തെ നമുക്ക് നോക്കാം. 1 തെസ്സലോനിക്കർ 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരണം. സ്വർഗത്തിലെ സൈന്യം അവനെ പുറകെ അണിനിരന്ന് വരികയാണ്. യൂദാലേഖനം 15 വാക്യത്തിലും ഇത് തന്നെ കാണുന്നുണ്ട്. ഇതാ അവൻ ആയിരം ആയിരം വിശുദ്ധന്മാരോട് കൂടെ വരുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവന്റെ സകല വിശുദ്ധന്മാരും അവനോടുകൂടെ വരണം. അത് വരുന്നത് 19 അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ഭാഗത്താണ് പറയുന്നത്. സഭ ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേട്ടു. കോഷ്ടപ് സ്നാഷ്ടപ്, വേദപണ്ഡിതന്മാർ പറയുന്നത് കഴുകൻ വന്ന് ഒരു കിളിയെ അല്ലെങ്കിൽ ഒരു പക്ഷിയെ റാഞ്ചിക്കൊണ്ട് പോകുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം കോട്ടപ് എന്ന് പറയുന്നത്. കാഹളം കേൾക്കും, നാം രൂപാന്തരപ്പെടും. ഈ പക്ഷി റാഞ്ചിക്കൊണ്ട് പോകുന്നത് പോലെ നമ്മൾ വാസ്തവത്തിൽ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് എടുത്തോളപ്പെടും. ഉൽപ്രാവണം, ആ ഉൽപ്രാവണ സമയമാണ് വെളിപാട് ദിവസം 4 to 19 വരെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മടങ്ങി വരുമ്പോൾ അവനോടുകൂടെ ദൈവസഭയും മടങ്ങി വരുന്നത്. എന്നാൽ സൈന്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സകല വിശുദ്ധന്മാർ വരുന്നു, എന്നാൽ രണ്ടാമത് സകല ദൂതന്മാരും കൂടെ വരും. 2 Thessalonians 1:6 നോക്കി, 2 Thessalonians 1:6 2 Thessalonians 1:6 കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. നമ്മൾ മത്തായി 25:31 വായിക്കുന്നു. മത്തായി 25:31 അവിടെ വായിക്കുന്നുണ്ട്, വായിച്ചേക്കാം. 25:31 മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിനെ സിംഹാസനത്തിലിരിക്കും. അപ്പോൾ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ശക്തിയുള്ള സകല വിശുദ്ധ ദൂതന്മാരുമായി, സകല ദൂതന്മാരുമായി, അവന്റെ സകല വിശുദ്ധന്മാരുമായി, സ്വർഗത്തിലെ സൈന്യങ്ങൾ അവന്റെ പിറകിൽ അവനെ അനുഗമിച്ചുകൊണ്ട് ഭൂമിയിൽ വരുന്നു, ഭൂമിയിലോട്ട് വരുന്നു അവന്റെ മഹത്വ പ്രത്യക്ഷത. അങ്ങനെ വരണമെങ്കിൽ സഭ കരേറി പോയിട്ടുണ്ട്. ആറാമതായിട്ട് ചിന്തിപ്പാനായിട്ടുള്ളത് വെളിപാട് പുസ്തകം 4 ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞപ്പോൾ 2 ഉടനെ ഞാൻ ആത്മവിഭീഷണനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് കണ്ടു. ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഇമീഡിയറ്റ്ലി പെട്ടെന്ന് ഞാൻ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് കണ്ടു. യോഹന്നാൻ അങ്ങനെ ചെറുക യാത്ര ചെയ്ത് അങ്ങോട്ട് പോവുകയല്ല, ഒരു നിമിഷം കൊണ്ട് ഇവിടെ കയറി വരിക എന്ന് ശബ്ദം കേട്ടു, ഒരു നിമിഷം കൊണ്ട് താൻ അവിടെ കയറേറി ചെല്ലുകയാണ്. ഇത് സഭയുടെ ഉൽപ്രാവണമല്ലേ? 1 Corinthians 15:52 അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിൽ ഞാൻ രൂപാന്തരപ്പെടും. വിദിൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ ഇവിടെ കയറി വരിക എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും ഒരു നിമിഷം കൊണ്ട്, സെക്കൻഡ് കൊണ്ട്, വിദിൻ ദ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ രൂപാന്തരപ്പെട്ട് എടുത്തോളപ്പെടും. എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, ചിലപ്പോൾ ഇപ്പോഴങ്ങ് സംഭവിക്കും, നമ്മൾ അറിയില്ല. ഇവിടെ ഇരിക്കും നമ്മളങ്ങ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ മുന്നിലിരിക്കും. ഒരുപക്ഷെ നമ്മൾ മടങ്ങി വീട്ടിലോട്ട് പോകുമ്പോഴായിരിക്കും, ഒരുപക്ഷെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും, എപ്പോഴാണെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കയറി വരിക എന്ന ശബ്ദം പെട്ടെന്ന് നാം എടുത്തുകൊള്ളപ്പെടും. യെസ്. പിന്നീട് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്, ആ വെളിപാട് ദിവസം മുഴുവൻ ശ്രദ്ധിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ, 4 തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചാൽ ഗോഡ്, ലോർഡ് ഗോഡ് ഓൾമൈറ്റി, യഹോവ സർവശക്തനായ യഹോവ, യഹോവയായ കർത്താവ്, ഇങ്ങനെയുള്ള പദമാണ് 4 തുടങ്ങി ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ വെളിപാട് ദിവസം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, 4 തുടങ്ങി ദൈവമെന്നും യഹോവയായ ദൈവമെന്നും സർവശക്തനെന്നുമാണ് വിളിക്കുന്നത്. ആ പദം പഴയ നിയമത്തിൽ സാധാരണ കാണുന്ന വാക്കാണ്, എന്നാൽ സഭയോട് പറയുമ്പോൾ ലേഖനങ്ങളിൽ ആ പദം സാധാരണ ഉപയോഗിക്കാറില്ല. ലേഖനങ്ങളിൽ ദൈവത്തിന് ഫാദർ, പിതാവേ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എ ടെൻഡർ അഫക്ഷൻ അപ്പനും മക്കളും പോലെയുള്ള ബന്ധം, പിതൃത്വ ബന്ധം, അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവ്, റോമലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, പുത്രത്വത്തിന്റെ ആത്മാവ് തന്ന് പിതാവിനോട് പിതാവേ എന്ന് വിളിപ്പാനായിട്ടുള്ള, നമ്മയും പഠിപ്പിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിപ്പാൻ. ആ ബന്ധമാണ് സഭയ്ക്ക് തന്നത്. ലേഖനങ്ങളിലൊക്കെ നമ്മുടെ പിതാവ് സ്വർഗീയ പിതാവ് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലുടനീളം പറയുന്ന പദം ദൈവമായ കർത്താവ്, സർവശക്തനായ ദൈവം എങ്ങനെയുള്ള പദമാണ്. ഒരിക്കൽ പോലും പഴയ നിയമത്തിൽ പിതാവ് എന്ന് വിളിച്ച് കാണുന്നില്ലേ? ഇത് എന്തുകൊണ്ടാണ്? വൈ നാലാം അധ്യായം തുടങ്ങി സഭയുടെ അഭാവമാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ സഭയുടെ അഭാവമാണ് ആ പിതാവ് എന്നുള്ള പദത്തിന് പകരം പഴയ നിയമത്തിൽ ഉപയോഗിച്ച ദൈവമെന്നും ദൈവമായ കർത്താവെന്നും സർവശക്തെന്നുമുള്ള പദം നാലാം അധ്യായം തുടങ്ങി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഇവിടെ ഒരു കാര്യം നമുക്ക് ഓർക്കാൻ കഴിയും. ഈ സന്ദർഭം പ്രത്യേകാൽ ദൈവം ഇസ്രായേലിനോട് ഇടപെടുന്ന സന്ദർഭമാണ്. പഴയ നിയമ ഇസ്രായേലിനോട് ഇടപെട്ടപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണ് അതൊക്കെ. എന്നാൽ വെളിപാട് ഉത്സവത്തിൽ ഈ ഇടയ്ക്ക് ഒരു ഭാഗത്തുണ്ട്, 14:1, അത് നമ്മോടുള്ള ബന്ധത്തിലല്ല, യേശു ക്രിസ്തുവിൻ്റെ പിതാവെന്നേ പറഞ്ഞിട്ടുള്ളൂ. 14:1, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും, അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും, യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് പിതാവെന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മോടുള്ള ബന്ധത്തിലല്ല അത് അവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് വെളിപാട് ഉത്സവം 4 തുടങ്ങി പിതാവെന്നുള്ള ബന്ധം നമ്മോടുള്ള ബന്ധത്തിൽ കാണാത്തതിൻ്റെ കാരണം നമ്മൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ക്രിസ്തീയ സഭയിലെ വേറെപ്പെട്ട സമൂഹങ്ങളിൽ പോലും ദൈവജനത്തിൻ്റെ മധ്യത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കുവാൻ പലരും തുണിഞ്ഞിട്ടുണ്ട്. സഭ പീഡനത്തിൽ കൂടെ കടന്നു പോകും എന്നുള്ളത് വെളിപാട് ഉത്സവത്തിൽ നിന്ന് മാത്രം പഠിച്ചാൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നാം ഇവിടെ കാണത്തില്ല. അത് ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് തെളിയിക്കുവാനായിട്ട് ശ്രമിക്കാം. 1 Thessalonians 4:16 1 Thessalonians 4:16 കർത്താവ് തന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർച്ച നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊത്ത് ആകാശത്ത് കർത്താവിനെതിരേപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നാം കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ആ സമയം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചാൽ മത്തായി 24:21-22 യേശു ക്രിസ്തു പറഞ്ഞു വലിയ കഷ്ടം, അതുപോലെ മറ്റൊരു നാൾ ഇല്ലാതെ വണ്ണം അത് വലിയ കഷ്ടമായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്, യെശയ്യാവ് 2:12 സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ് അനേക പ്രാവശ്യം ഉപയോഗിച്ചു. ആ കാലഘട്ടത്തിന് മറ്റൊരു പദം പറഞ്ഞു, ക്രോധം, ഇൻഡിഗ്നേഷൻ, യെശയ്യാവ് 26:20-34:2, ജെറമ്യാവ് 30:7 യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞു, ടൈം ഓഫ് ജേക്കബ്സ് ട്രബിൾ, ജെറമ്യാവ് 30:7 കഷ്ടകാലം, എ ടൈം ഓഫ് ട്രബിൾ, ദാനിയേൽ 12:1 കഷ്ടകാലം, ദാനിയേലിന്റെ 70-ാം ആഴ്ചവട്ടം, ദാനിയേൽ 9:25 കാര്യം, വെളിപ്പാട് 3:10 പരീക്ഷാകാലം, ഭൂമിയിൽ എങ്ങും വരുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുന്ന പരീക്ഷാകാലം, വെളിപാട് ദിവസം 6:17 അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും, മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും, കൃപയുടെ വാതിൽ അടയാതെ കരുണയുടെ വാതിൽ അടയാതെ ദൈവത്തിൻ്റെ മഹാകോപ ദിവസം ആരംഭിക്കില്ല. സംശയമുണ്ടെങ്കിൽ യെശയ്യാവ് 61:2 ലൂക്കോസ് 4:16-21 വരെയുള്ള വാക്യത്തോടെ തുലനം ചെയ്ത് വായിച്ചാൽ മതി. യെശയ്യാവ് 61:2 യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും, പ്രസാദ വർഷവും പ്രതികാര ദിവസവും, ലൂക്കോസ് 4:16 യേശുക്രിസ്തുവിന്റെ 1-ാം വരവ് പ്രസാദ വർഷം പ്രസംഗിപ്പാനായിരുന്നു. അത് അവസാനിച്ച് കഴിയുമ്പോൾ പ്രതികാര ദിവസം ആരംഭിക്കും. ആ ദിവസത്തിൽ വെളിപാട് 6:17 അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും. അപ്പോൾ ആ കാലഘട്ടം ദൈവത്തിൻ്റെ കോപം ചൊരിയുന്ന കാലഘട്ടം, ആ കാലഘട്ടം കൃപായുഗം അവസാനിച്ച കാലഘട്ടം, ആ കാലഘട്ടം യാക്കോവിൻ്റെ കഷ്ടകാലം, ആ കാലഘട്ടം ക്രോധം എന്ന് പറയുന്ന കാലഘട്ടം, ആ കാലഘട്ടം ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ദിവസം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ദിവസം അവസാനിച്ച് ദൈവത്തിൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. ന്യായവിധിയെ തുടർന്നുള്ള ദിവസങ്ങളും ആരംഭിക്കുന്ന ദിവസം. എന്നാൽ 1 Thessalonians 5:9 വായിക്കാം, രണ്ട് വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 1 Thessalonians 5:9 1 Thessalonians 5:9 ദൈവം നമ്മെ കോപത്തിനല്ല, അവരുടെ മഹാകോപ ദിവസം വന്നു. ആർക്ക് നിൽപ്പാൻ കഴിയും? എന്നാൽ ഒന്ന് സെനുനാർ 5:9 ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ദൈവിക നിയമനം, അപ്പോയിന്റ്മെന്റ് ഓഫ് ഗോഡ്. ഗോഡ് ഹാസ് അപ്പോയിന്റഡ് അസ് നോട്ട് അൺടു റാത്ത്. നമ്മെ കോപത്തിനല്ല അവൻ നിശ്ചയിച്ചിരിക്കുന്നത്. നാം ഉറങ്ങിപ്പോയി. വിശ്വാസികൾ ഉറങ്ങുന്നവരുമുണ്ട്, ഉണർന്നിരിക്കുന്നവരുമുണ്ട്. രക്ഷിക്കപ്പെട്ടവരാ, പക്ഷെ അവർ ഉറങ്ങിപ്പോയി. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തുന്നു, ഉറങ്ങിപ്പോയാലും ഉണർന്നിരുന്നാലും നമ്മെ കോപത്തിലോട്ട് കൈവിടത്തില്ല. ഉണർന്നിരിക്കുന്നവരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നല്ല, പാർഷ്യൽ റാപ്ചർ, ഭാഗികമായ ഉൾപ്രാവണം പഠിപ്പിക്കുന്നവരുണ്ട്. ഈ വാക്യം അതിന് ചേരില്ല. ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നമ്മെ കോപത്തിനല്ല, നമ്മെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ 1 Thessalonians 1 എടുക്കാം. 1 Thessalonians 1 അതിൻ്റെ 9-10 മലയാളത്തിൽ 9 ഉള്ളൂ. അവിടെ വായിക്കുമ്പോൾ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. വാക്കു നോക്കിയേ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനുള്ള യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നാം കാത്തിരിക്കുന്നു. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും അവൻ നമ്മെ അറിയുന്നു. 9 ഇവിടെ വായിച്ചു നോക്കിയാൽ, നാം സത്യദൈവത്തെ സേവിക്കുന്നു. 9 മധ്യഭാഗം, നാം സത്യദൈവത്തെ സേവിക്കുന്നു, നാം യേശു ക്രിസ്തുവിനായി കാത്തിരിക്കുന്നു. വി സെർവ് ആൻഡ് വി വെയിറ്റ്. വൈൽ വി സെർവ് വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം. വെയിറ്റ് ചെയ്യുന്നത് വരുവാനിരിക്കുന്ന കോപത്തെ നമ്മെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരും. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കും. അവൻ നമ്മുടെ കോപവും ക്രോധവും ഏറ്റെടുത്തു. ക്രൂശിൽ അവൻ അനുഭവിച്ചത് ആ വലിയ ക്രോധത്തിൽ നമ്മളെ വിടുവിപ്പാൻ കൂടെയാണ്. നമ്മെ ഒരിക്കലും അതിൽ കൂടെ കടത്തിവിടത്തില്ല. ദൈവസഭയുടെ അഭാവം അതാണ്. വെളിപാട് ദിവസം 4 തുടങ്ങി ദൈവസഭയുടെ അഭാവം നമ്മൾ കാണുന്നത് ഈ ഭൂമിയിൽ. 19 യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രതിഷ്ഠയുള്ള ബന്ധത്തിൽ മാത്രമേ അത് കാണുന്നുള്ളൂ. നമുക്ക് ഉണരാം. ലോദിക്യ സഭയെക്കുറിച്ച് നമ്മൾ ഓർത്തപ്പോൾ, നമ്മുടെ ശുശ്രൂഷകൾ നിറവടിയായി നിവർത്തിപ്പാൻ, ഉപദേശത്തിൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഉറച്ചു നിൽപ്പാൻ ഈ അവസാന നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, നാം വരുവാനുന്ന കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ യേശു ക്രിസ്തു മടങ്ങി വരും. അതേത് സന്ദർഭത്തിലും നടക്കും. കണ്ണിമയ്ക്കങ്ങളുടെയും നമ്മൾ മാറ്റപ്പെടും. ആ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുകയും ഉണർന്നും ഒരുങ്ങിയും കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുകയും ചെയ്യാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടുകയും